2022 ഏപ്രിൽ 17 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഗ്രീഷ്മ. കോടഞ്ചേരി വിപൽ സൂചനകൾ. ചതുരംഗം പങ്ക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശമായ കോടഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് ഒരു യുവതിയും യുവാവും ഒളിച്ചോടി. യുവതിയുടെ പിതാവ് ആദ്യം പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ യുവതി താൻ സ്വന്തം ഇഷ്ടപ്രകാരം യുവാവിനൊപ്പം വീട് വിട്ടിറങ്ങിയതാണെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിച്ചു. തൊട്ടു പിന്നാലെ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കോടതി യുവതിയെ യുവാവിനൊപ്പം വിട്ടയച്ചു. ഈ നവോത്ഥാന കേരളത്തിൽ അതും 21-ാം നൂറ്റാണ്ടിൽ ഇതത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. സാധാരണഗതിയിൽ ഈ വിഷയം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. തന്റെ മകളെ യുവാവ് തട്ടിക്കൊണ്ടുപോയതാണെന്ന വാദത്തിൽ യുവതിയുടെ പിതാവ് ഉറച്ചുനിന്നു. സംഗതിവശാൽ യുവാവ് ഇസ്ലാം മത അനുയായിയും യുവതി ക്രിസ്ത്യാനിയുമായിരുന്നു. അതുകൊണ്ട് സംഭവത്തിന് സാമുദായിക മാനം കൈവന്നു. യുവതിയുടെ പിതാവിന് പിന്തുണയുമായി ഇടവക വികാരിയും സമുദായ സ്നേഹികളും രംഗത്തു വന്നു. വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ വലിയൊരു ജനക്കൂട്ടം അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. പത്രങ്ങളും വാർത്താ ചാനലുകളും ഏറ്റുപിടിച്ചു. ഒളിച്ചോടിയ യുവാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI പ്രാദേശിക നേതാവും ആണെന്നത് സംഭവത്തിന് രാഷ്ട്രീയമാനവും നൽകി. മാർക്സിസ്റ്റ് നേതാവിന്റെ ലവ് ജിഹാദ് എന്ന രീതിയിൽ എതിർ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസുകാർ പ്രചരണം അഴിച്ചുവിട്ടു. അതുകൊണ്ട് തന്നെ ഒരു പ്രമുഖ വാർത്താ ചാനൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ തിരുവമ്പാടി MLA ജോർജ് എം തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ടു. നാട്ടുകാരുടെ വികാരം ശരിക്കും ഉൾക്കൊണ്ട അദ്ദേഹം തങ്ങളുടെ പാർട്ടി ഇത് അംഗീകരിക്കുന്നില്ലെന്നും ഒളിച്ചോടിയ യുവാവിനെതിരെ അച്ചടക്ക നടപടി കൈക്കൊള്ളുമെന്നും അറിയിച്ചു. ഇതോടെ ചാനലുകാർക്ക് ഹരമായി. മുൻപറഞ്ഞ ചാനലിന്റെ പ്രതിനിധി മുൻ MLA നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ വിശദമായ അഭിപ്രായം തേടി. അപ്പോഴും നേതാവ് തന്റെ അഭിപ്രായത്തിൽ ഉറച്ചുനിന്നു. സമീപകാലത്തായി ക്രിസ്തുമത അനുയായികൾ ധാരാളമായി മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ വെറുപ്പിക്കാൻ മാത്രമേ ഈ സംഭവം ഉപകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ സാമുദായിക സംഘർഷം നിലനിൽക്കുന്നു. CPM ഒരിക്കലും ഒളിച്ചോട്ടത്തെ അനുകൂലിക്കുന്നില്ല. ഒളിച്ചോട്ടക്കാരനെതിരെ നടപടിയുണ്ടാകും. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാൻ സ്ഥലത്ത് പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന പ്രയോഗം BJP സംഭാവനയാണെങ്കിലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. CPM പാർട്ടി രേഖയിൽ പോലും ഇതേപ്പറ്റി പരാമർശമുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ മതം മാറ്റാനുള്ള ശ്രമത്തെപ്പറ്റി പാർട്ടി രേഖ പരാമർശിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് മുതലായ സംഘടനകളാണ് ഇതിനു പിന്നിൽ. ജോർജ് എം തോമസിന്റെ ഈ നിലപാട് ഓർക്കാപ്പുറത്തുണ്ടായ വെളിപാടല്ല. കേരളത്തിലെ ക്രൈസ്തവ ജനസാമാന്യത്തിൽ പൊതുവെയും മലബാറിലെ കുടിയേറ്റ മേഖലകളിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് നേരെ നിലനിൽക്കുന്ന സംശയവും ഭയവുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചത്. 2009 മുതൽക്കെങ്കിലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക മെത്രാന്മാരും വൈദികരും ലവ് ജിഹാദിനെ കുറിച്ച് വിശ്വാസികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ക്രിസ്ത്യൻ പെൺകുട്ടികൾ പ്രണയം നടിച്ചുള്ള വിവാഹത്തിനും മതപരിവർത്തനത്തിനും ഇരയായെന്ന് KCBC ജാഗ്രതാ സമിതി വർഷങ്ങൾക്കു മുമ്പ് തന്നെ പരാതിപ്പെട്ടിരുന്നു. പിന്നീട് അവർ നിലപാട് അല്പമൊന്നു മയപ്പെടുത്തി. എങ്കിലും രഹസ്യ പ്രചരണം തുടർന്നു പോന്നു. 2000 പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളാവുമ്പോഴേക്കും ഹാഗിയ സോഫിയ 80:20 അനുപാതം മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഉയർന്നു വന്നു. ക്രൈസ്തവരുടെ മുസ്ലിം വിരോധവും ലീഗ് വിരോധവും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. അങ്ങനെയാണ് മധ്യകേരളത്തിലും കുടിയേറ്റ മേഖലകളിലും UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടായതും കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ വലിയ വികാരം പ്രകടമായതും. കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി വിഭാഗം UDF വിട്ടതിനു പിന്നിൽ പോലും കത്തോലിക്ക മെത്രാന്മാരുടെ അദൃശ്യകരങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം മുസ്ലിം ലീഗ് നേതാക്കൾ ചില സമവായ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ വികാരം പ്രതിഫലിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷവും കത്തോലിക്ക മെത്രാന്മാർ മാർക്സിസ്റ്റ് നേതൃത്വത്തിനുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതും ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ക്രൈസ്തവനായ കേരള കോൺഗ്രസ് നേതാവിന് ലഭിച്ചതും 80:20 അനുപാതത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ കാണിച്ച അത്യുത്സാഹവുമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പിന് ശേഷവും മെത്രാൻമാരുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് പാലാ മെത്രാന്റെ കുറവിലങ്ങാട് പ്രസംഗം തെളിയിച്ചു. പൊതുസമൂഹത്തിൽ വലിയ വിമർശനമുണ്ടായിട്ടും അദ്ദേഹം നിലപാട് തിരുത്തുകയോ ഖേദപ്രകടനം നടത്തുകയോ ഉണ്ടായില്ല. കുറവിലങ്ങാട് പ്രസംഗം നടന്ന അതേ കാലത്തു തന്നെയാണ് താമരശ്ശേരി രൂപതയുടെ കൈപ്പുസ്തകവും പുറത്തിറങ്ങിയത്. മുസ്ലിം യുവാക്കൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വശീകരിക്കുന്നതിനെയും പ്രണയം നടിച്ച് മതം മാറ്റുന്നതിനെയും കുറിച്ച് ബോധവൽക്കരിക്കാൻ അതിൽ നിരവധി പേജുകൾ മാറ്റിവെച്ചിരുന്നു. ആഭിചാരം മുതൽ ഹേബിയസ് കോർപ്പസ് ഹർജി വരെയുള്ള കാര്യങ്ങൾ വ്യക്തവും വിശദവുമായി പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വാർത്തയായപ്പോൾ മുസ്ലിം സംഘടനകൾ രൂക്ഷമായി പ്രതികരിച്ചു. ഉടനെ രൂപത മുൻകൈയെടുത്ത് അനുരഞ്ജന ചർച്ച നടത്തുകയും പ്രകോപനപരമായ ഭാഗങ്ങൾ ഒഴിവാക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. വിവാദപരമായ കാര്യങ്ങൾ കൈപ്പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും വിശ്വാസികളുടെ ഇടയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. ഈ വികാരമാണ് കോടഞ്ചേരിയിലെ പ്രതിഷേധ പ്രകടനത്തിലും മുൻ MLA വാക്കുകളിലും പ്രതിഫലിച്ചത്. കുടിയേറ്റക്കാരുടെ ശക്തി കേന്ദ്രമാണ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം. കുടിയേറ്റക്കാരിൽ അധികവും കോൺഗ്രസുകാരായിരുന്നു. 1977 മണ്ഡലമുണ്ടായ കാലം മുതൽ 1991 വരെ സ്ഥലം MLA കോൺഗ്രസുകാരനായിരുന്നു. 1991 ആ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തു. അതിനുശേഷം സ്ഥിരമായി ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 2006 CPM മത്തായി ചാക്കോ തിരുവമ്പാടി സീറ്റ് പിടിച്ചെടുത്തു. ഏതാനും മാസങ്ങൾക്കകം അദ്ദേഹം അന്തരിച്ചു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ജോർജ് എം തോമസ് ആദ്യമായി ജയിച്ചത്. 2011 അദ്ദേഹം തോറ്റു. ലീഗിലെ സി മോയിൻകുട്ടി വിജയിച്ചു. 2016 ആകുമ്പോഴേക്കും തിരുവമ്പാടിയിൽ ഒരു ക്രിസ്ത്യൻ MLA വേണമെന്ന് താമരശ്ശേരി മെത്രാനും പരിവാരങ്ങൾക്കും തോന്നി. അവർ കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി. തിരുവമ്പാടിയിൽ ഒരു കർഷകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല. അത് പരസ്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് നീണ്ടു. ഫലം 2016 ലീഗിലെ ഉമ്മർ മാസ്റ്റർ തോറ്റു. സഖാവ് ജോർജ് എം തോമസ് വിജയിച്ചു. കുടിയേറ്റക്കാരുടെ വോട്ട് UDFന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെന്ന് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. 2021 CPM സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് ലീഗ് സ്ഥാനാർത്ഥി CP ചെറിയ മുഹമ്മദുമായി ഏറ്റുമുട്ടി. ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെക്കുറെ മൊത്തമായി LDFന് കിട്ടി. 4643 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ലിൻഡോ ജോസഫ് വിജയിച്ചു. ക്രിസ്ത്യൻ ന്യൂനപക്ഷം LDFനോട് അടുത്തുവെന്ന് ജോർജ് എം തോമസ് പറഞ്ഞതിന്റെ പൊരുൾ ഈ മാറ്റത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ കുടിയേറ്റ മേഖലയായ പേരാവൂരിൽ ഇതേ മത്സരം മറ്റൊരു രീതിയിൽ നടന്നു. അവിടെ കുടിയേറ്റക്കാരുടെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന് ലഭിച്ചു. CPM സ്ഥാനാർത്ഥി സക്കീർ ഹുസൈൻ തോറ്റു. തിരുവമ്പാടിയിലും പേരാവൂരും നടന്നത് കുരിശുയുദ്ധമാണെന്ന് നിരീക്ഷകർ പിന്നീട് വിലയിരുത്തി. ലൌജിഹാദിനെ കുറിച്ച് മുമ്പ് തന്നെ ആശങ്കയിലായിരുന്ന കോടഞ്ചേരിയിലെ ക്രൈസ്തവർ ഇടവകയിലെ ഒരു പെൺകുട്ടി മുസ്ലിം യുവാവിനൊപ്പം ഒളിച്ചോടിയെന്ന് കേട്ട് പ്രകോപിതരായതിൽ അത്ഭുതമില്ല. മാർക്സിസ്റ്റുകാരെ ഒതുക്കാൻ ഈ അവസരം കോൺഗ്രസുകാർ ഉപയോഗിച്ചതും സ്വാഭാവികം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജോർജ് എം തോമസ് ഒളിച്ചോട്ടത്തെ തള്ളിപ്പറഞ്ഞതും യുവനേതാവിനെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് ഭീഷണി മുഴക്കിയതും. കൈവിട്ടു പോയേക്കാവുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ സ്വപക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള വ്യഗ്രത കൊണ്ടാണ് അദ്ദേഹം ലൌജിഹാദിനെക്കുറിച്ചും പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ചു നടക്കുന്ന മതപരിവർത്തന ശ്രമങ്ങളെക്കുറിച്ചും വാചാലനായത്. തിരുവമ്പാടിയിലും കോടഞ്ചേരിയിലും അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധി പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ജോർജ് എം തോമസിനെ തള്ളിപ്പറഞ്ഞതും ഒളിച്ചോട്ട വിവാഹത്തെ ഭംഗ്യന്തരേണ ന്യായീകരിച്ചതും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റിയാസും ഇതേ മാതൃക കൈക്കൊണ്ടു. വിവാഹം വ്യക്തിപരമായ കാര്യമാണ്, ലൌജിഹാദുണ്ടെന്ന് പാർട്ടി കരുതുന്നില്ല, RSSന്റെ നുണ ബോംബാണ് എന്നൊക്കെ തട്ടിവിട്ടു. തനിക്ക് നാക്കുപിഴ പറ്റിയെന്ന് ജോർജ് എം തോമസും ഏറ്റുപറഞ്ഞു. ലൌജിഹാദ് ഉണ്ടെന്നല്ല താൻ പറയാനുദ്ദേശിച്ചത്, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയായിപ്പോയി എന്നേയുള്ളൂ. EMSന് പോലും നാക്കുപിഴ പറ്റിയിട്ടുണ്ടെന്ന് ന്യായീകരിച്ചു. പാർട്ടി രേഖയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. മോഹനൻ മാസ്റ്ററുടെയും മുഹമ്മദ് റിയാസിന്റെയും താത്വിക വിശകലനമോ ജോർജ് എം തോമസിന്റെ നാക്കുപിഴ ന്യായീകരണമോ താമരശ്ശേരി രൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും ബോധ്യപ്പെടാനിടയില്ല. ജോയ്സിനെയും ഷജിനും പണ്ടേ പ്രണയബദ്ധരായിരുന്നുവെന്നോ അവരുടേത് ഒരു സാധാരണ പ്രണയവിവാഹം ആയിരുന്നുവെന്നോ സഭ അംഗീകരിക്കുകയില്ല. അഥവാ സഭ അംഗീകരിച്ചാലും വിശ്വാസികൾ സമ്മതിച്ചു കൊടുക്കാനിടയില്ല. കാരണം അത്ര ആഴത്തിൽ വിദ്വേഷ പ്രചരണം കുടിയേറ്റ മേഖലകളിൽ വേരോടിക്കഴിഞ്ഞു. കത്തോലിക്ക വൈദികർ ഇതപര്യന്തം നടത്തിയ പ്രചരണത്തിന് പരഭാഗശോഭ അണിയിക്കുന്നതാണ് ചില മുസ്ലിം മതമൌലികവാദികളുടെയും തീവ്രവാദ സംഘടനകളുടെയും പ്രവർത്തനമെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് ഇരു സമുദായങ്ങൾക്കുമിടയിലുള്ള പരസ്പര അവിശ്വാസവും ഭയവും കൂടാനല്ലാതെ കുറയാൻ സാധ്യതയില്ല. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പടച്ചവന് മാത്രമേ അറിയൂ.